SBS റേഡിയോ.
ഓസ്ട്രേലിയയിലെ ട്രക്കി ജീവിതത്തെപ്പറ്റിയും ഈ മേഖലയിലെ തൊഴിലവസരങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സിഡ്നിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ശ്രീ ജെയിൻ ഏലിയാസാണ്. നമസ്കാരം ശ്രീ ജെയിൻ ഏലിയാസ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെ ചുരുക്കം മലയാളി ട്രക്കുകളിൽ ഒരാളാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഡ്രൈവർ ക്യാബിനിലേക്ക് എത്തിപ്പെട്ടത്?
ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് വരുന്നത് 2012. ഞാൻ നാട്ടിലെ നേഴ്സായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെയാണ് ഈ ട്രക്ക് കണ്ട് ഇഷ്ടപ്പെടുകയും എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും, ഫസ്റ്റ് വണ്ടി കണ്ടപ്പോ ആ വണ്ടിയുടെ സൈസും നീളം കണ്ടപ്പോ ഒത്തിരി എന്താ പറയാ, ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെയാ ഈ വണ്ടി റിവേഴ്സ് ചെയ്യണേ എന്നൊക്കെ പഠിക്കാനായിട്ട്. പിന്നെ അത് യൂട്യൂബിൽ കണ്ട്, കാരണം എനിക്ക് വേറെ ഒരാൾ ചോദിക്കാനൊന്നും അറിയില്ല, കാരണം ആരെയും അറിയില്ല ഈ ഫീൽഡിലുള്ളവരെ. പിന്നെ മെയിൻലി ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതാണെങ്കിലും യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെയായിരിക്കും ഇഷ്ടം വന്നും, പിന്നെ ആ ക്രേസ് തന്നെ ഫോളോ ചെയ്തു, ലൈസൻസ് എടുത്തു, അങ്ങനെയാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ
ഈ ലൈസൻസ് കിട്ടി ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
തീർച്ചയായും. ഞാൻ ആദ്യം നഴ്സിംഗിന്റെ കോഴ്സ് വിട്ടു, ഡ്രൈവിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് കിട്ടി. പിന്നെ ആദ്യത്തെ ഒരു 6 മാസം ജോലി കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഞാൻ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്ത സമയത്ത് എന്നിട്ട് ആ റെസ്റ്റോറന്റിലെ ഫുഡ് ഡെലിവറി, ഈ സാധനങ്ങൾ മറ്റേ ഈ ആട്ടമാവൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിയിലെ ഡ്രൈവറോട് ചോദിച്ചു. ആ ഡ്രൈവറിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്. അത് അങ്ങനെ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് കിട്ടിയാ ശരിക്കും പറഞ്ഞു, കാരണം എനിക്ക് ഈ ഓസ്ട്രേലിയയില് ട്രക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ട്. ആ ട്രക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ 3 ടൺ ട്രക്കായിരുന്നു. അത് സിഡ്നിയിൽ എല്ലാ റെസ്റ്റോറന്റിലും പിസ ഡെലിവറി ഷോപ്പിലൊക്കെ ഈ മാവും കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യാന്നുള്ള സംഭവമായിരുന്നു. അത് 6 മാസം ഒഴിച്ചു. അങ്ങനെയാണ് എന്റെ തുടക്കം, ഡ്രൈവിങ്ങിന്റെ തുടക്കം. അതിനുശേഷം പിന്നെ അതിനൊക്കെ വലിയ ട്രക്ക് ആയിട്ടുള്ള ബോട്ടനിയിലുള്ള ഒരു കമ്പനിയിൽ കിട്ടി. അവിടെ ഞാൻ 2 വർഷം ഒഴിച്ചു. അതിനുശേഷമാണ് പിന്നെ ഇൻഡസ്ട്രേറ്റ് നിലയിലേക്ക് വരുന്നത്. പിന്നെ
ഒരു നേഴ്സായിട്ടാണ് ഓസ്ട്രേലിയയിൽ എത്തിയത് എന്ന് പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തത്? കാരണം ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അതുപോലെ തന്നെ മണിക്കൂറുകൾ നീളുന്ന ജോലിയാണ്, ഇതൊക്കെ ഒരു ചലഞ്ചസ് അല്ലേ?
തീർച്ചയായും അല്ലെങ്കിൽ ചലഞ്ചിങ്ങാണ്. കുടുംബത്തിന്റെ സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല അത്. കാരണം ഇപ്പൊ ഓസ്ട്രേലിയയിൽ നോക്കിയിട്ടെങ്കിൽ നമ്മളിപ്പോ ഓസ്ട്രേലിയൻ ട്രക്കേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ വൈഫ് ട്രക്കാണെന്ന് അവര് പറയണം. കാരണം അവരെല്ലാവരും മിക്കവാറെല്ലാവരും തന്നെ ഡൈവോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ആയിരിക്കും. കാരണം എല്ലാവരും ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വൈഫ്, എന്റെ വൈഫ് സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്ന, ഇത്രയും ദൂരം പോയി വീട് മാറി നിൽക്കാനൊക്കെ സാധിക്കുന്ന അതുകൊണ്ട് മാത്രമാണ്. സിഡ്നി മെൽബണ ഒടുങ്ങി പോലും 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരില്ല. നോർമൽ ഞാൻ ലാസ്റ്റ് ഇയറിലെ ചെയ്തുകൊണ്ടിരുന്നത് സിഡ്നി പെർത്ത. പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വീട്ടിൽ വരുന്നത്. അതായത് ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വീട്ടിൽ വരും, വീണ്ടും മൺഡേ വീണ്ടും പോകും. അങ്ങനത്തെ അങ്ങനെയാണ് ഇത് നോർമൽ ഇതെന്ന് പറയുന്നത്, ട്രിപ്പ് വന്നോണ്ടിരിക്കുന്നത്. സിഡ്നി മെൽബൺ, സിഡ്നി ബസ്സിനാണെങ്കിൽ അവർ ഓൾട്ടർനേറ്റ് ഡേയിൽ വീട്ടിൽ വരാം. അപ്പം ഇന്ന് പോവാണെങ്കിൽ നാളെ കഴിഞ്ഞ് വീട്ടിൽ വരാൻ പറ്റും. പിന്നെ കുറച്ചും എക്സ്പീരിയൻസ്, ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ആയ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ എനിക്കിപ്പോ 2 കുട്ടികൾ ഉണ്ട്, അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പം ആരും വരാനില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ദിവസം വീട്ടിൽ വരാൻ പോകാത്തതിനുള്ള ജോലി ചെയ്യണം. ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ സിഡ്നി മെലബണിലുള്ള ഹാഫ് ഡേ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും. അപ്പൊ ദിവസം രാവിലെ വീട്ടിൽ വരാൻ, വൈകിട്ട് 6 മണിയാകുമ്പോൾ പോയാൽ പിറ്റേ ദിവസം രാവിലെ 7 ആകുമ്പോഴെങ്കിൽ വീട്ടിൽ വരാൻ പറ്റും. അങ്ങനത്തെ ജോലിയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എക്സ്പീരിയൻസ് ആവണം മാത്രം. ഈ ഫീൽഡിൽ നല്ല കമ്പനി കിട്ടിയെങ്കിൽ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റ് കിട്ടത്തുള്ളൂ.
സ്വാഭാവികമായും വെല്ലുവിളികൾ മാത്രമല്ല ചില നേട്ടങ്ങളും ഉണ്ടാകുമല്ലോ. ഒരു ട്രക്ക് ഡ്രൈവർ ആകുമ്പോൾ ഉണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്?
മെച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ, മണി പൈസ ഒക്കെ നമുക്കൊരു നേഴ്സിന് കിട്ടുന്ന നമ്മളെ ശമ്പളം തന്നെ അത് കൂടുതലും കിട്ടും ഈ ഫീൽഡില്. പിന്നെ എന്ന് പറഞ്ഞത് വർക്ക് എന്ന് പറഞ്ഞേ ഇപ്പൊ നല്ല കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല. ട്രെയിലറിൽ ലോഡിങ് അൺലോഡിങ് എല്ലാം വേറെ ആൾക്കാരെ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ചെല്ലുക, ട്രെയിലർ ഹുക്ക് ചെയ്യുക, പോകേണ്ട സ്ഥലത്തേക്ക് പോവുക, അവിടെ ചെല്ലുക, ട്രെയിലർ അൺഹുക്ക് ചെയ്യുക, പോയി കിടന്ന് ഉറങ്ങുക. പിന്നെ എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ മേത്തക്കാരെങ്കിലും കാണാനില്ല, നമ്മൾ തന്നെ നമ്മുടെ ബോസ്. നമുക്കാരും ബോധിപ്പിക്കണ്ട, നമ്മൾ സമയത്തിന് വണ്ടി ഓടിച്ചെത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ഇടയ്ക്ക് വണ്ടി ഓടിക്കുന്നതിന് നമുക്ക് നാട്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം, പാട്ട് കേൾക്കാം, അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഉണ്ട് ജോലിക്കകത്ത്. നമുക്കാരും ആരെയും അണ്ടറിൽ എപ്പോഴും നിൽക്കേണ്ട കാര്യമില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ആരും ബോധിപ്പിക്കണ്ട. സത്യം പറഞ്ഞ
മലയാളികളായ ട്രക്ക് ഡ്രൈവർമാരുടെ സാന്നിധ്യം എത്രത്തോളം ഓസ്ട്രേലിയയിലുണ്ട്?
അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല, അധികം ആൾക്കാരില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസ് എന്ന് പറഞ്ഞത് മെയിൻലി പഞ്ചാബികളാണ് ഈ ഫീൽഡിലുള്ളത്. അപ്പൊ അവരിപ്പോ എന്നെ കാണുമ്പോൾ പറയും, എല്ലാവരും ചോദിക്കും കേരള വാല എങ്ങനെയാ ഇന്ത്യ തോന്നിയെന്നുള്ള അതിശയം എന്നെ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നാൽ എങ്ങനെയാന്നുള്ളത്, കാരണം അവർ രണ്ടാണ് കേരള ആൾക്കാരെല്ലാം നഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഡോക്ടറാ. അതുകൊണ്ട് പക്ഷേ യാ ഇഷ്ടമാണെങ്കിൽ രസാ, ഒരുപാട് നല്ല പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഓസ്ട്രേലിയയെ പറ്റി കുറെ അറിയാൻ പറ്റും, കുറെ ട്രാവൽ ചെയ്യാൻ പറ്റും. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റും ജോലിയാ. അതുപോലെ പൈസ മണി റിവാർഡിങ്ങും ആണ്, അതും വേറെ ഫാക്ടാണ്.
ഇത് കേൾക്കുന്നവരിൽ ചിലർക്കെങ്കിലും ഒരു ട്രക്കിയായി തീരണമെന്ന ആഗ്രഹമുണ്ടാകും. എന്തൊക്കെയാണ് ഒരു ട്രക്ക് ഡ്രൈവറായി തീരുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ?
ലൈസൻസ് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതൊന്നും നമുക്ക് നാട്ടിലെ ലൈസൻസ്, 3 വർഷത്തേക്കുള്ള ലൈസൻസ്, നോർമൽ നമ്മുടെ കാർ ലൈസൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് കാർ ലൈസൻസ് എടുത്ത് പിറ്റേ ദിവസം 24 hours നമുക്ക് നോർമൽ HR എന്ന് പറയും, ഹെവി റിജിഡ്, ആ ലൈസൻസിലേക്ക് എടുക്കാൻ പറ്റും. ഹെവി റിജിഡ് എടുത്ത് 1 year കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി കോമ്പിനേഷൻ, അതായത് സിംഗിൾ ട്രെയിലർ, പ്രൈം ഒരു ട്രക്ക് അതിന്റെ പറയുക ഒരു ട്രെയിലർ മാത്രമുള്ളൂ, സെമി ട്രെയിലർ എന്ന് ഇവിടെ പറയണേ, അല്ലെങ്കിൽ ഹെവി കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്, HC, ആ ലൈസൻസ് എടുക്കുക. അല്ലെ ഇപ്പൊ ന്യൂസ് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ HR കഴിഞ്ഞ് 1 year നേരെ MC അല്ലെങ്കിൽ റോഡ് ട്രെയിൽ ലൈസൻസ് എന്ന് പറയുന്നത് പുറത്തെ 2 trail കൂടുതലുള്ള ട്രെയിൽ ഓടിക്കാൻ പറ്റുന്ന ലൈസൻസ് HR എടുത്ത് 1 year കഴിഞ്ഞാൽ സ്ട്രേറ്റ് MC ഇട്ട് പോകാൻ പറ്റും. ബാക്കിയുള്ള സ്റ്റേറ്റ്സിലെല്ലാം HR കഴിഞ്ഞ് HC എടുത്തിട്ട് പിന്നെയാണ് MC ഇട്ട് പോകാൻ
പറ്റുള്ളൂ.
പിന്നെ അത് ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞത് എക്സ്പെൻസീവ് ആണ്. കാരണം ഇപ്പൊ നാട്ടിലിപ്പോ HR ലൈസൻസ് അല്ലെങ്കിൽ കാർ ലൈസൻസ് ഉള്ള ആൾ ഇവിടെ വന്ന് HR എടുത്ത് MC എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു $7,000 ചെലവ് വരും. നമ്മൾ കറക്റ്റായിട്ട് പെട്ടെന്നുള്ള ലൈസൻസ്, അതായത് 2-day കോഴ്സിന് പോകണമെങ്കിൽ തന്നെ മൊത്തം ഏഴ് രൂപയ്ക്ക് അടുത്ത് $7,000 ചെലവ് വരും. അതൊന്ന്. പിന്നെ ലൈസൻസ് എടുക്കാൻ വലിയ പ്രയാസമില്ല സത്യം പറഞ്ഞാൽ, പക്ഷെ ജോലി കിട്ടാനാണ് പാട്. ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും ഓസ്ട്രേലിയൻ കമ്പനികൾ ആരും സ്ട്രേറ്റ് ജോലി തരില്ല. അവരെല്ലാവരും മിനിമം 1 year ചോദിക്കില്ല, എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പൊ അത് കിട്ടാനാണ് പാട്. അപ്പൊ അതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇപ്പഴാണ് ഒരുപാട് ഇന്ത്യൻ കമ്പനികളുണ്ട്, പഞ്ചാബികളിൽ നടത്തുന്ന കമ്പനികളും മലയാളികൾ നടത്തുന്ന രണ്ടുമൂന്ന് കമ്പനികളൊക്കെ ഉണ്ട് സിഡ്നിയിലാണെങ്കിൽ പോലും. അവരുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ജോലി വരും. അവര് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറുടെ ഒപ്പം നമ്മളെ അയച്ച് 2 ആഴ്ച വഴികളൊക്കെ കാണിച്ചു തന്നു പഠിപ്പിച്ച് നമുക്ക് ജോലി വരും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ പേയ്മെന്റ് അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പൈസ കുറച്ചായിരിക്കും കിട്ടുന്നത്. പക്ഷെ 1 year കഴിഞ്ഞ് നമുക്ക് നല്ല ലിൻസ് ഓക്സിറ്റോള് അതുപോലെ നല്ല നല്ല കമ്പനികൾ കയറാൻ പറ്റും. കയറിയാൽ നല്ല സംഭവത്തിൽ ജോലി വർക്ക് ചെയ്യാം. ഒരുപാട് ഷിഫ്റ്റ് ആണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റും കിട്ടും നമുക്ക് അങ്ങനെ ചെയ്യുമ്പേ. പക്ഷെ ഒരു 1 year കഴിയാണ്ട് ആ ലെവലിൽ എത്താൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ ആ 1 year സ്ഥലങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളൂ. അതിനെ പിന്നെ ഈസിയാ ലൈഫ്.
ഓസ്ട്രേലിയയിൽ ട്രക്ക് ഡ്രൈവർമാർക്ക് ക്ഷാമം നേരിടുന്നതായി അടുത്തിടെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ മേഖലയിൽ തൊഴിൽ ലഭ്യത എത്രത്തോളമുണ്ട്?
ഓസ്ട്രേലിയയിൽ എപ്പോഴും ട്രക്ക് ഡ്രൈവർമാർക്ക് എപ്പോഴും ക്ഷാമമുണ്ട്. കാരണം ഇപ്പൊ ഈ ഓസ്ട്രേലിയയിൽ നോക്കുമ്പോ ഓസ്ട്രേലിയൻസിന്റെ മക്കളാരും ഈ ജോലി ചെയ്യാൻ റെഡിയല്ല. കാരണം അവരവരുടെ ലൈഫ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും വെച്ച് നോക്കി കഴിയുമ്പോ അത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. പണ്ടെന്ന് പറഞ്ഞ ട്രക്ക് ലൈഫായിരുന്നു ഓസ്ട്രേലിയൻ ലൈഫ് എന്ന് പറഞ്ഞത്. ഇപ്പേ അതുകൊണ്ടാണ് ഇത്രയും ഡ്രൈവേഴ്സ് ഷോർട്ടേജ് വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴുള്ള ഇമിഗ്രേൻസിന് ഇവിടെ ഡ്രൈവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്.
ഈ ദീർഘദൂര യാത്രകളിൽ റോഡുകളിലെ സുരക്ഷ ഡ്രൈവർമാർക്ക് എത്രത്തോളം പ്രശ്നമാണ്?
സുരക്ഷ അങ്ങനെ ഇപ്പങ്ങനെ കുഴപ്പമില്ല. കാരണം നേരത്തെയൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റോട്ടില്, ഈ കള്ളന്മാരെ ചെല്ലും അവർ ബൈക്ക് ചെയ്യാങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ ഇപ്പൊ മെയിൻലി സിഡ്നി, മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിനിലൊന്നും കുഴപ്പമില്ല. പെർത്തൊക്കെ പോകാന്നുണ്ടെങ്കിൽ റൂട്ടിലെ ഈ ഓട്ടോവും വലിയ ഈ കാള പശുവൊക്കെ റൂട്ടിൽ ഇറങ്ങിക്കും. പിന്നെ കങ്കാരി എന്ന് പറഞ്ഞത് നമ്മൾ കാറൊന്നും പിടിക്കും, അവന് അറിയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ആ റിസ്ക് ഉണ്ട്. പിന്നെ ഉറങ്ങി പോവാന്നുള്ള ഒരു പേടി. അത് കറക്റ്റ് ആയിട്ട് ബ്രേക്ക് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കത്തിന്റെ പ്രശ്നം വരില്ല. സമയത്ത് ബ്രേക്ക് എടുത്ത് പിന്നെ മദ്യ ബ്രേക്ക് എടുക്കുമ്പോ മദ്യ കള്ളു പിടിച്ച് കയറുന്ന ഉറങ്ങാനിട്ടിരിക്കുക. പിന്നെ ഫുഡ്, അങ്ങനത്തെ ഫുഡ് കഴിക്കുക, അധികം ക്ഷീണിക്കാത്ത ടൈപ്പിലുള്ള ഫുഡ് കഴിക്കുക, അതൊക്കെ പിന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ജോലി.
ചുരുക്കത്തിൽ ഇന്ത്യയിൽ നാഷണൽ പെർമിറ്റ് ഓടിക്കുന്ന അത്രയും ബുദ്ധിമുട്ട് ഓസ്ട്രേലിയയിൽ ഇല്ല അല്ലേ?
ഒരിക്കലും ഇല്ല. നാട്ടില് ട്രക്ക് ഓടിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇത്ര സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞത് ഡ്രൈവർമാർക്ക് ഇപ്പൊ ട്രക്ക് സ്റ്റോപ്പുകളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും ഒന്ന് കിടന്നുറങ്ങാനാണെങ്കിലും ഫുഡാണെങ്കിൽ കുളിക്കാനാണെങ്കിലും എല്ലാം നമ്മുടെ വീടുകളിലൊക്കെ നല്ല ടോയ്ലറ്റും സംവിധാനങ്ങളാണ് ട്രക്ക് സ്റ്റോപ്പുകളിലുള്ളത്. അതായത് ഡ്രൈവർ നമ്മൾ ചെല്ലിച്ച് നമ്മളിപ്പോ ഹൈവേയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, ട്രക്ക് സ്റ്റോപ്പിന് കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രക്ക് ഡ്രൈവേഴ്സിന് മാത്രമായിട്ട് ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അലക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നോർമൽ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ട്രക്കിന്റെ ചാവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് എൻട്രി തരുള്ളൂ. അപ്പൊ അത്ര ക്ലീൻ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് ഈസിയാ ജീവിക്കാനായിട്ട്. പിന്നെ വീട് മാറി നിൽക്കാമെന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് അവിടെ ഉള്ളത്. ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാടക പോലും കൊടുക്കാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. ഒരു 4-5 വർഷം പണിയെടുത്താൽ നല്ല കാശുണ്ടാക്കി സെറ്റിൽ ആവാൻ പറ്റും.
ഏതായാലും ഓസ്ട്രേലിയയിലെ ഡ്രൈവിംഗ് മേഖലയിലെ തൊഴിലനുഭവങ്ങൾ എസ് ബി എസ് മലയാളത്തോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീ ജെയിൻ.
Enjoy more stories in your language by visiting sbs.com.au.